Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ ത്രിത്വ മഹോത്സവത്തിൻ്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16-18 വാക്യങ്ങൾ.
എന്തെന്നാൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യേക അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു.
May 2 to June 3 തീയതികളിലായിരുന്നു ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ ആഗോള കത്തോലിക്ക കുടുംബ സംഗമം അരങ്ങേറിയത്. 10,000-ലേറെ കുടുംബങ്ങളാണ് അന്ന് അവിടെ സമ്മേളിച്ചത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിൽ മുൻ പാപ്പ ബെനഡിക്ട് 16-ന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കുടുംബങ്ങൾ മിലാനിൽ സമ്മേളിച്ചത്. ആ സമ്മേളനത്തിന്റെ 3 ദിവസങ്ങളും പാപ്പ കുടുംബങ്ങൾക്കൊപ്പം ചെലവഴിച്ചു എന്നുള്ളത് ഈ സംഗമത്തിന്റെ പ്രത്യേകതയായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രതീകമായ നസ്രത്തിലെ കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് കത്തോലിക്ക കുടുംബങ്ങൾ മിലാനിൽ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും സംഗമിച്ചത് വന്നെത്തിയത്. ആ സംഗമത്തിന്റെ ഒരു തനിയാവർത്തനമായിരിക്കും 2015 September 22-27 തീയതികളിൽ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ അരങ്ങേറാൻ പോകുന്ന 2-ാമത്തെ ആഗോള കത്തോലിക്ക കുടുംബ സംഗമം. പാപ്പ ഫ്രാൻസിസ് അതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഏകദൈവത്തിന്റെ ദർശനത്തിന് സമാന്തരമായി ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ലോകത്തെ പുരാതനമായ എല്ലാ മതങ്ങളിലും സജീവമായി നിലനിൽക്കുന്നു എന്ന് കാണാം. ഉദാഹരണത്തിന്, ഹിന്ദുമതത്തിലെ ത്രിമൂർത്തികളെക്കുറിച്ചുള്ള കാൽപ്പനികത ക്രൈസ്തവ ദർശനത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണെങ്കിലും ശ്രദ്ധിക്കുക, പേരിലും ആശയത്തിലും ത്രിത്വത്തിന്റെ ചിന്തകളോട് സമാന്തരീകത പുലർത്തുന്നു എന്ന് കാണാം. ഇനി പുരാതനമായ ചില മതങ്ങളിലുണ്ടായിരുന്ന ബഹുദേവതാ സങ്കല്പങ്ങളെ ഒന്നിലേക്കും ഏകത്വത്തിലേക്കും ഉയർത്തിക്കൊണ്ടുവന്നത് ലോകത്തിലെ ക്ലാസിക്കൽ മതങ്ങൾ അല്ലെങ്കിൽ പുരാതന മതങ്ങളാണെന്ന് നമുക്ക് പറയാം. പരകോടി ദേവന്മാർ എങ്ങനെ ഏകദൈവത്തിന്റെ മുന്നിൽ നിർവീര്യരായി നിസ്സംഗരായി എന്ന് ഉപനിഷത്തുക്കൾ വിവരിക്കുന്നുണ്ട്. ഹൈന്ദവ സങ്കല്പത്തിൽ 30 crore ദേവന്മാരാണുള്ളത് എന്നോർക്കണം. ബൃഹാരണ്യക് ഉപനിഷത്തിലെ ഋഷിവര്യന്റെ ചോദ്യത്തിന് 3003 ദേവന്മാരുണ്ടെന്നും പിന്നെ അത് 303 33 3 പിന്നെ 2 അവസാനം 1.5 ബ്രാഹ്മണശ്രേഷ്ഠൻ ഉത്തരം പറയുന്നില്ലേ? പിന്നെ ഒടുവിൽ വന്നു ചേരുന്ന പരബ്രഹ്മം ഏത് ദേവനാണ്? ഏകദൈവമെന്നത് ഇന്നും ഹൈന്ദവ സമൂഹത്തിലെ ദൈവപ്രശ്നം തന്നെയാണ്. അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ അനേക ദൈവങ്ങളുടെ പടയോട്ടം ഇന്നും നടക്കുമ്പോൾ ഏകദൈവത്തിൻ്റെ ദൈവശാസ്ത്രം വികസിപ്പിച്ച് അംഗീകാരം നേടുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അപൂർവ മതങ്ങൾ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. ദൈവം ഒന്നാണെന്നും അവിടുന്ന് ഏകമാണെന്നും ക്രിസ്തീയ വിശ്വാസം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഏകദൈവത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ മതത്തിൻ്റെ സത്തയും കേന്ദ്രവുമാണ്. ആരാധനക്രമവത്സരത്തിൽ പെന്തക്കോസ്ത മഹോത്സവത്തെ തുടർന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഗോള സഭ ആഘോഷിക്കുകയാണ്. നിത്യപിതാവിൻ്റെ സ്നേഹാധിക്യത്തിനും കുരിശുമരണവും ഉത്ഥാനവും വഴി പുത്രനായ ക്രിസ്തു നേടിയ ലോകരക്ഷയ്ക്കും പുത്രൻ്റെ വാഗ്ദാനമായ ആശ്വാസപ്രദൻ്റെ വരവിനും സാക്ഷ്യം വഹിച്ച ശേഷമാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രവും കേന്ദ്രസ്ഥാനവും ഉറവിടവുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത് എന്നോർക്കുക. രൂപമെഴുന്നള്ളിക്കലും കൊട്ടും കുരവയുമില്ലാത്ത വാചാല നിശബ്ദതയുടെ തിരുനാളാണ് പരിശുദ്ധ തൃത്വത്തിൻ്റേത്. പ്രകൃതി ശക്തികളെയും പ്രാപഞ്ചിക വൈശിഷ്ട്യങ്ങളെയും കണ്ട് വിറപൂണ്ടു നിന്ന മനുഷ്യ മനസ്സിൽ നിന്നോ ആകാശരഹസ്യങ്ങളെ അമ്മാനമാടുന്ന ആധുനിക മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നോ അടർത്തി മാറ്റാനാവാത്ത അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ് ഈശ്വരവിശ്വാസം. എന്നാൽ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് മൂന്നാളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ചിന്തകൾ വീണ്ടും അഗ്രാഹ്യവും നിഗൂഢവുമായ തലത്തിലേക്ക് നീങ്ങുകയല്ലേ. ബുദ്ധിക്ക് അഗ്രാഹ്യമെന്ന് സഭ പഠിപ്പിക്കുന്ന വിശ്വാസ വ്യാഖ്യാനങ്ങളിലൊന്നാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ രഹസ്യമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഈ മിസ്റ്ററിക്ക് അല്ലെങ്കിൽ ദിവ്യരഹസ്യത്തിൻ്റെ ദൈവശാസ്ത്ര സംഹിതയ്ക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആഴവും അർത്ഥവുമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. താത്വികനായ ഗബ്രിയൽ മാസൽ മിസ്റ്ററി അല്ലെങ്കിൽ ദൈവിക രഹസ്യത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാത്തതും എന്നാൽ വ്യക്തിപരമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടതും സ്വാംശീകരിക്കപ്പെട്ടതുമായ വസ്തുത എന്നാണ് വസ്തുതയായിട്ടാണ്. ഇനി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ത്രിയേക ദൈവം എന്ന മഹാരഹസ്യം വളരെ ചലനാത്മകമായ അല്ലെങ്കിൽ സജീവമായ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ത്രിത്വരഹസ്യം ജീവിതകാലത്ത് തന്നെ ശിഷ്യന്മാർക്ക് പടിപടിയായിട്ടാണ് ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ജോർദാൻ നദിക്കരയിലെ ജ്ഞാനസ്നാനവേളയിൽ ആരംഭിച്ച ത്രിത്വരഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ അവസാനം ജെറൂസലേമിൽ വെച്ചുള്ള വിടവാങ്ങൽ പ്രഭാഷണം വരെ തുടരുന്നു എന്ന് മനസ്സിലാക്കാം. അന്ത്യത്താഴവേളയിൽ ക്രിസ്തു ഇങ്ങനെ കൽപ്പിച്ചു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഒരു വാസസ്ഥാനം പിതൃഗേഹത്തിൽ ഒരുക്കാൻ നിങ്ങൾക്ക് മുൻപേ ഞാൻ പോകുന്നു. ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും, സത്യാത്മാവ്. ഈ സത്യാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കും. നിങ്ങളെ അനാഥരായി ഞാൻ ഒരിക്കലും വിടുകയില്ല. ഈ തിരുവചനങ്ങൾ ത്രിത്വരഹസ്യത്തിലേക്കും ഏകദൈവത്തിൻ്റെ മൂന്ന് ഭാവങ്ങളിലേക്കും വളരെ വ്യക്തമായി വിരൽ ചൂണ്ടുന്നെന്ന് ബൈബിൾ പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മരണം ഒരു വേർപാടായിരുന്നില്ല, ദൈവിക ഐക്യത്തിൻ്റെ തുടക്കമായിരുന്നു അതെന്നാണ് ഈ വചനങ്ങൾ വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാരൂപി വഴി ഈ ലോകത്ത് ക്രിസ്തു നിരന്തരമായി വസിച്ചുകൊണ്ട് നമ്മെ നയിക്കുകയും നിത്യജീവൻ നമുക്കായി നേടിത്തരികയും ചെയ്തു. പിതാവിൻ്റെ സാന്നിധ്യവും സ്നേഹവുമാണ് ഉദ്ധിതന്റെ സഹവാസം. പിതാവും പുത്രനുമായുള്ള ഗാഠമായ ഐക്യമാണിത് നിദാനമാക്കുന്നത്. പിതാവിനെയും പുത്രനെയും അറിയുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും അനുഭവവേദ്യമാകുന്നു. അങ്ങനെ പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് ക്രിസ്തു ശിഷ്യരിൽ അനുദിനം വസിക്കുന്നു, സന്നിഹിതനായിരിക്കുന്നു. അതായത് ക്രൈസ്തവ ജീവിതത്തിന് ആധാരവും ആന്തരിക ചൈതന്യവുമായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സത്യാത്മാവ് നമ്മിൽ നിരന്തരം കുടികൊള്ളുന്നു എന്നാണ് ഇതിനർത്ഥം. നമ്മെ വിശുദ്ധീകരിക്കുന്നതും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പ്രാപ്തരാക്കുന്നതും ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്നതും ദൈവാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മ സാന്നിധ്യത്തിലുള്ള വ്യവസ്ഥയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക, നിലനിൽക്കുക എന്നത്. ക്രിസ്തു സ്നേഹമാണ് ജീവിതത്തെ സജീവവും ചലനാത്മകവുമാക്കുന്നത്. സ്നേഹത്തിൽ ജീവിക്കുന്നവർ ദൈവസ്നേഹത്തിന് പാത്രീഭൂതരായിത്തീരുന്നു. അങ്ങനെയാണ് മനുഷ്യർ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആലയങ്ങളായിത്തീരുന്നത്. സ്നേഹം കൽപ്പനകൾ പാലിക്കുന്നു, നിയമങ്ങൾ പാലിക്കുന്നു എന്ന് വിജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവിടുത്തെ പക്കൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ യോഹന്നാൻ സൂചിപ്പിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു എന്ന് സുവിശേഷകൻ യോഹന്നാൻ പഠിപ്പിക്കുന്നു. വചനമായ സ്നേഹത്തെക്കുറിച്ചും യോഹന്നാൻ പ്രസ്താവിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാണെന്ന നിർവചനം കൂട്ടായ്മയുടെ പ്രതീകമാണ്. കാരണം സ്നേഹിക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ വേണമല്ലോ. അങ്ങനെ ദൈവം സ്നേഹമാണെങ്കിൽ അവിടുന്ന് ഒരാത്മീയ കൂട്ടായ്മയും കുടുംബവുമാണ്, അവിടുന്ന് പരിശുദ്ധ തൃത്വമാണ്. പിതാവും സൃഷ്ടാവുമായ ദൈവവും രക്ഷകനായി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവും ഈ പ്രപഞ്ചത്തെ ഇന്നും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവാരൂപിയുമാണ് തൃത്വത്തിലെ കൂട്ടായ്മ. ദൈവത്തെ പ്രതിയുള്ള വിശ്വാസ യുദ്ധമല്ലിത്, മറിച്ച് ആത്മബന്ധത്തിൻ്റെ സ്നേഹവിപ്ലവമാണ് ത്രിത്വരഹസ്യത്തിൽ ലോകം അനുഭവിക്കേണ്ടത്. ആ സ്നേഹവിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തെ മുഴുവൻ സ്പർശിക്കണം. അങ്ങനെ ത്രിത്വത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മ ലോകമെങ്ങും വളരുവാൻ ഇടയാവട്ടെ. ദൈവശാസ്ത്ര പണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വിനാസ് വ്യാഖ്യാനിക്കുന്നത് പോലെ, ഒരിക്കലും മനുഷ്യകരങ്ങൾക്ക് കോരി വറ്റിക്കാനാവാത്ത നിഗൂഢവും അനന്തവുമായ കരകാണ കടലാണ് ഈ ത്രിത്വ മഹാരഹസ്യം. എന്നാൽ ആ സ്നേഹസാഗരത്തിൽ നീന്തിയും മുങ്ങിയും ആ ദിവ്യസ്നേഹം നുകർന്നും മനുഷ്യമക്കൾക്ക് ജീവിക്കുവാൻ സാധിക്കും, വളരുവാൻ സാധിക്കും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹസാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ വളർന്ന് ഈ ലോകം വലിയൊരു സ്നേഹക്കൂട്ടായ്മയും കൂടുമ്പോൾ ഇമ്പമുള്ള ഇടവുമായി പരിണമിക്കട്ടെ.
അനാദിയിൽ നീ വചനമായി,
നീ വചനമായി
അനാദ്യന്തൻ താണു വന്നു മർത്യനായി,
വന്നു മർത്യനായി
ദൈവമേ അനാദിയിൽ നീ വചനമായി. അനാദ്യന്തൻ താണു വന്നു മർത്യനായി,
വന്നു മർത്യനായി
വചനമിവിടെ എളിമയായി,
വചനമിവിടെ എളിമയായി
ചെറുമയിവിടെ വലിമയായി,
ചെറുമയിവിടെ വലിമയായി
മനുജനെ നീ
വീണ്ടെടുത്തു കാത്തുവല്ലോ. ഈ ഗാനം ആലപിച്ചത് അനൂപ് കുമാറും സംഘവുമാണ്. ഗാനരചന ഫാദർ സ്റ്റാനിസ്ലാവ്സ് കാക്കനാട്ട്. സംഗീതം ജെറി അമൽദേവ്.
വാഴ്ത്തിടുന്നു മഹിതവൃന്ദം മാലാഘമാർ,
വാഴ്ത്തിടുന്നു മഹിതവൃന്ദം മാലാഘമാർ
മർത്യരാമി ഞങ്ങളും വാഴ്ത്തുന്നു അങ്ങയെ, അഗ്നിമയരാം ദൂതവൃന്ദം അങ്ങേ വാഴ്ത്തുന്നു,
അഗ്നിമയരാം ദൂതവൃന്ദം അങ്ങേ വാഴ്ത്തുന്നു,
ഞങ്ങളും അവരോടു ചേർന്നു അങ്ങേ വാഴ്ത്തുന്നു. സേറഫിമ്മാലാഘമാരും വാഴ്ത്തിടുന്നു, ക്രൂബേന്മാരും കൂട്ടമായി വാഴ്ത്തിടുന്നു, ഞങ്ങളേകും ഗാനഹാരം സ്വീകരിക്കേണേ, പാപമെല്ലാം പോക്കി എന്നും കാത്തുകൊള്ളേണേ, കാത്തുകൊള്ളേണേ നീ കാത്തുകൊള്ളേണേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച പരിശുദ്ധ ത്രിത്വ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണ്.